അതത് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ആത്മീയ ഗീതങ്ങൾ പാടുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തെ പുതുക്കുവാനും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. എന്റെ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. പ്രാർത്ഥനയുടെ ആത്മാവിൽ എപ്പോഴും കാണാനും നിങ്ങളെ ഓർക്കാനൊക്കെ കർത്താവ് ഇടയാക്കുന്നു. തുടർമാനം ദൈവത്തിന്റെ ഹിതം എന്നുവരെയോ അന്നുവരെ ഇതുപോലെയുള്ള ആത്മീയ കൂട്ടായ്മകൾ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങളിലൂടെ നടത്തിക്കൊണ്ടു പോകാൻ സഭയായി കർത്താവ് നമ്മളെല്ലാവരെയും ഉത്സാഹിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, മടുത്തുപോകാതെ മുന്നേറുവാൻ അവന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടിന്റെ ചെറിയൊരു അടിപാഠം, അതിനുശേഷം ദൈവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മീയ ദൂത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിന് ആശ്വാസത്തിനും പ്രബോധത്തിനൊക്കെ കാരണമായി ചേരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഭൂതേലം വെന്തൂരുകും താരകങ്ങൾ മറയും, ഭൂതേലം വെന്തൂരുകും താരകങ്ങൾ മറയും, അന്നൂമൻ യേശുവിൻ അൻപിൻ കാരങ്ങളിൽ സാധു ഞാൻ വിശ്രാമിക്കും. ഹല്ലേലൂയ ആമേൻ. ആ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ആ ഹല്ലേലൂയ യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. പ്രാർത്ഥനയോടുകൂടെ ദൈവവചന ചിന്തകളിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. നിങ്ങളുടെ പക്കൽ വേദപുസ്തകം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്ന വചനങ്ങൾ ഒരുമിച്ച് വായിച്ച് അതിൽ നിന്ന് കർത്താവ് എന്താണോ നമ്മളോട് സംസാരിക്കേണ്ടത് അത് സംസാരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാത്സല്യ ബ്രദറിൽ നിന്ന് നല്ലൊരു മെസ്സേജ് നമ്മൾ കേട്ടു. നാലാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കർത്താവിന്റെ ഭക്തനായ ആ ദാവീദ് സംഗീതം പാടി അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങിയതിന് ശേഷം അതിൻ്റെ 5 രാവിലെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എത്ര അനുഗ്രഹമാണത്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും സമാധാനത്തോടെ കിടന്നുറങ്ങിക്കാണും. കർത്താവിന്റെ കരങ്ങളിൽ ആയതുകൊണ്ട് സ്വസ്ഥതയോടെ ഉറങ്ങുവാൻ കർത്താവ് കൃപ നൽകിക്കാണും. ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് കുറഞ്ഞ പക്ഷം 7 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നുള്ളതാണ്. അതിനപ്പുറം ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, കൂടിയാൽ 9 മണിക്കൂറാകാം. അത് ഇപ്പോഴത്തെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് നല്ലതാണെന്നാണ് മിക്ക ആത്മീയരായിരിക്കുന്ന പല ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങി, ഒരു ഡിസ്റ്റർബ് മൈൻഡ് ഇല്ലാതെ ഉറങ്ങി. എന്നിട്ട് രാവിലെ എഴുന്നേച്ച് ആഹാരത്തിന് മുമ്പിൽ പോകാതെ ദാവീദ് ചെയ്തത് രാവിലെ പ്രാർത്ഥിച്ചു. ഇറ്റ് വാസ് ഗുഡ് മെസ്സേജ്. അന്നത്തെ ഡയറക്ഷന് വേണ്ടി, അന്നത്തെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒരു കളങ്കമില്ലാത്ത ഹൃദയത്തോടെ ദൈവത്തിൽ ശരണപ്പെട്ട് പോകുവാൻ ആഗ്രഹിച്ച ആ ദാവീദ് തന്റെ ജീവിതത്തിന്റെ സകല ക്രമീകരണങ്ങളും രാവിലെ സമയേൽപ്പിക്കും. ഇറ്റ് ഇസ് എ ഗുഡ് ഇൻസ്ട്രക്ഷൻ ഓൾ ദ യൂത്ത്സ്. ഇറ്റ് ഇസ് എ ഗുഡ് മെസ്സേജ്. സോ ഐ നോ വെൻ യു അവേക്ക് ഏർലി ഇൻ ദ മോർണിംഗ്, ഇറ്റ് ഇസ് ഗുഡ് ടു സീക്ക് ദ ലോർഡ് ടു ഗെറ്റ് ഡയറക്ഷൻ ഓഫ് അവർ എവറി ഡേ ലൈഫ്. വളരെ നന്നായിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലം ഞാൻ ധ്യാനിപ്പാൻ പോകുന്നത് വളരെ പരിചയമുള്ള ഒരു വചനത്തിൽ നിന്ന് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഗോസ്പൽ ഓഫ് മാത്യൂസ് ചാപ്റ്റർ 14, മത്തായി വിശേഷം 14 അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. 25 വാക്യമാണ് എന്റെ ഞാൻ വളരെ ചിന്തിച്ച് ധ്യാനിച്ച ഭാഗം. രാത്രിയിലെ 4 യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. 27 വാക്യം, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷകൾ ധ്യാനിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെയധികം പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് തന്റെ മിഷൻ അല്ലെങ്കിൽ തന്റെ മിനിസ്ട്രി ഭൂമിയിൽ തികച്ചെടുത്തത്. ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഈസി മെത്തേഡൊന്നും കർത്താവിനില്ലായിരുന്നു. കാൽനടയായും കഴുതപ്പുറത്ത് കയറിയും പടകിൽ കയറിയൊക്കെയാണ് കർത്താവിന്റെ മിനിസ്ട്രി ചെയ്തത്. ഇന്നത്തെ പോലെയുള്ള സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ആ കാലങ്ങളിൽ ഇല്ലായിരുന്നു. തന്റെ അടുക്കൽ തിരുവായ്മൊഴിഞ്ഞു പറയുന്നത് കേൾക്കാൻ ധാരാളം ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. 14 അധ്യായം വായിക്കുമ്പോൾ ഒരു ഹെരോദ രാജാവും തന്റെ ഭാര്യയും മാനസാന്തര പ്രസംഗം നടത്തിയ സ്നാപക യോഹന്നാന്റെ തലയ്ക്ക് വിലപേശി ഹെരോദാവിന്റെ മകളുടെ താല്പര്യപ്രകാരം അമ്മയോട് പറഞ്ഞ്, ഹെരോദ രാജാവ് ഭാര്യയുടെ താല്പര്യപ്രകാരം മകൾ അമ്മയോട് പറഞ്ഞ് സ്നാപക യോഹന്നാന്റെ ശിരസ് അറുത്ത് ആ തല കിണ്ണത്തിൽ വെച്ചിട്ട് അവർ ആനന്ദിച്ച നാളുകൾ. ഞാൻ അതിന്റെ വലിയൊരു എക്സ്പ്ലനേഷനിലേക്കല്ല പോകുന്നത്, ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അത് ദേശത്ത് വലിയ ഭയമുണ്ടായി, പ്രയാസമുണ്ടായി. നമ്മുടെ കർത്താവ് നിർജ്ജന പ്രദേശത്തേക്ക് പോയി എന്ന് താഴെ വായിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മാനസാന്തര പ്രസംഗം നടത്തിയ സ്നാപക യോഹന്നാന്റെ ശിരഛേദനം നടത്തി ആഹ്ലാദിക്കുമ്പോൾ, മറുഭാഗത്ത് നമ്മുടെ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ആയിരക്കണക്കിന് ജനങ്ങൾ നിർജ്ജന പ്രദേശത്ത് കൂടിയെന്ന് വായിക്കുന്നു. വളരെ ദൂരെ കടന്നു ചെന്ന് കർത്താവിന്റെ പ്രഭാഷണം കേൾക്കുവാൻ ധാരാളം ജനങ്ങൾ കൂടി. അവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടാതെ പുരുഷാരം തന്നെ 5,000 ഉണ്ട് എന്ന് വായിക്കുന്നുണ്ട്. 1,000 ജനങ്ങൾ വിശന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരെ ഓർത്ത് മനസ്സലിവ് തോന്നിയെന്ന് നമ്മുടെ കർത്താവ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയുള്ള അപ്പമെടുത്ത് അത് വാഴ്ത്തി നുറുക്കി എല്ലാവർക്കും കൊടുത്ത് 12 കൊട്ട നിറച്ചെടുത്ത് അവർ തൃപ്തരായി പോന്നു. അതിന്റെ സെക്കൻഡ് ഭാഗമാണത്. ശിഷ്യന്മാരെ തൃപ്തി അടഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇനി അക്കരയ്ക്ക് പോകണം. അപ്പോൾ അതിനിടയ്ക്ക് പുരുഷാരത്തെയൊക്കെ കർത്താവിന് പറഞ്ഞയക്കേണ്ടതായിട്ടുണ്ട്. പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ എന്നാണ്. നിങ്ങൾ നോക്കുക, കർത്താവ് തിന്ന് തൃപ്തരായിരിക്കുന്ന വിശപ്പടക്കിയ പുരുഷാരം അവരെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിർബന്ധിച്ചു, നിങ്ങൾ അക്കരയ്ക്ക് പോകണം. അങ്ങനെ നിർബന്ധിച്ച് അവരെ വിട്ടിട്ട് വീണ്ടും കർത്താവ് പുരുഷാരത്തെയും പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. എന്റെ കർത്താവിന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു പാട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആഹാരം കഴിച്ച് തൃപ്തി അടഞ്ഞ് പുരുഷാരമൊക്കെ പോയി. ആ പുരുഷാരം പോയത് അന്നത്തെ പശ്ചാത്തലം നമ്മുടെ കർത്താവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ശിഷ്യന്മാരും വൈകുന്നേരമായപ്പോൾ, സന്ധ്യയായപ്പോൾ 6 മണി കഴിഞ്ഞു കാണും, അവരും കടലിലേക്ക് യാത്രയായി അക്കരയ്ക്ക് പോയി. ഇതിന്റെ ഇടയിൽ നമ്മുടെ കർത്താവ് മലയിൽ കയറിപ്പോയി, തനിയെ പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് പാറ്റേൺ ഫ്രം മൈ മാസ്റ്റർ. എന്റെ ഗുരുവിൽ നിന്ന്, എന്റെ രക്ഷകരിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഭാഗമാണത്. അവൻ പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം വലുതാണ്. പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവുമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന ചില നിമിഷങ്ങൾ, കർത്താവിനോട് സംസാരിക്കാൻ വേണ്ടി നീക്കിവെക്കുന്ന നിമിഷങ്ങൾ. ഒരുപക്ഷെ എല്ലാവരും ഉറങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ജോലിക്ക് പോയതിന് ശേഷമായിരിക്കും. അതെത്ര അനുഗ്രഹമല്ലേ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കോളേജുകളിലും വിദ്യാലയങ്ങളിലും പറഞ്ഞു വിട്ടേച്ച് നമ്മൾ എത്ര പേർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് വീട്ടിൽ ഫ്രീ ആണെങ്കിൽ ആ പ്രിയപ്പെട്ട മകളുടെ പിറകിൽ പ്രാർത്ഥിക്കാൻ, ഭർത്താക്കന്മാർ തയ്യാറാകുന്നെങ്കിൽ അത് അവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ ഭാര്യമാർ വീട്ടിലുള്ളപ്പോൾ കുറച്ച് സമയം വേർതിരിച്ച് ഒരു പ്രയർ മൗണ്ടിയൻ, ഒരു പ്രാർത്ഥനയുടെ മല നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നെങ്കിൽ അത് വരുവാൻ പോകുന്ന പ്രതിസന്ധികൾക്ക് അത് അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇപ്പോഴും ചെയ്യുന്നത് അത് തന്നെയാണ്. എബ്രായ ലേഖനത്തിൽ അതിന്റെ 7-ാം അധ്യായത്തിൽ കർത്താവിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4-ലും 7-ലുമുണ്ട്. 4:14-15 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുന്നു. 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. മലയിൽ കയറിപ്പോയി പ്രാർത്ഥിക്കുന്നവന്റെ ശ്രേഷ്ഠ ഗുണം എന്താണെന്ന് അറിയാമോ? നമ്മളെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായ മഹാപുരോഹിതനാണ്. ലോകം കണ്ടിട്ടുള്ള മഹാപുരോഹിതന്മാർ അതിനൊന്നും യോജിക്കുന്നതല്ല. എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് മുൻപോട്ട് വന്ന എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആ ലേഖനം എഴുതുമ്പോൾ അഹരോനേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ദേവാലയത്തെക്കാൾ വലിയവൻ, ന്യായപ്രമാണത്തെക്കാൾ വലിയവൻ എന്നുള്ള സത്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയുകയാണ്. ആ ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നവനാണെങ്കിൽ നമ്മളെ പൂർണമായി രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. അല്ലേലൂയ. പൂർണമായി രക്ഷിക്കാൻ ലോകത്തിൽ ഒരു സംവിധാനങ്ങൾക്കും സാധ്യമല്ല. പൂർണമായി രക്ഷിപ്പാൻ സ്തോത്രം പ്രാർത്ഥനായ ഒരുവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ സന്നിധാനത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. വേദപുസ്തകത്തിൽ ധാരാളം പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ദ ഗ്രേറ്റ് പ്രെയർ ഓഫ് ദ ബൈബിൾ, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്റെ കർത്താവിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ വിശകലനമല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. കർത്താവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഞാൻ പറയാം. മലയിൽ കയറിപ്പോയി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? അവരെ ലോകത്തിൽ നിന്ന്, 17:15 യോഹന്നാൻ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതയെ നോക്കിക്കേ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. അന്നുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിലൂടെ അവന്റെ രക്തത്തിലൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ച്, അവന്റെ വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട, സ്തോത്രം, നമുക്ക് വേണ്ടി കൂടെ ആ പ്രാർത്ഥനയിൽ ദൈവത്തിന് സ്തോത്രം അടക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ, മലയിൽ കയറിപ്പോയ കർത്താവ് പ്രാർത്ഥിപ്പാൻ സമയം ചെലവഴിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഞാൻ നിർബന്ധിച്ചയച്ച, തിരമാലകളും കോളുകളുമുള്ള ആ നൗകയിൽ യാത്ര ചെയ്യുന്ന തന്റെ ശിഷ്യന്മാരെ കാത്തുകൊള്ളണമേ. പകൽകാലം ഓർപ്പിക്കട്ടെ, നമുക്ക് ഈ ദിവസങ്ങളിലായി നമ്മുടെ പ്രാർത്ഥന അപേക്ഷകൾ, നമ്മുടെ ഭാരങ്ങൾ സഭാ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് ഭൂമിയിൽ തുണ നിൽക്കുന്നുണ്ട്. പുത്രനിലൂടെ പിതാവിനോട് പറയുന്നത് നമ്മള്, അതുകൊണ്ടാണ് ഒടുവിൽ പുത്രന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ എന്ന് പറയുന്നത്. ആലങ്കാരിക ഭാഷയല്ലാതെ പുത്രന്റെ നാമത്തിൽ നാം അപേക്ഷ കൊടുക്കുമ്പോൾ എന്തോ അത്ഭുതങ്ങളാ സംഭവിക്കുന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നാം പിതാവിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ പരമേൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, കരുണ കാണിക്കാതിരിക്കുമോ? കാരണം നാം പുത്രന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽകാലം വിശുദ്ധന്മാരെ ഞാൻ ഓർപ്പിക്കട്ടെ, നാം ഈ ദുഷ്ടലോകത്തിലായിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു കർത്താവിനെ ഞാൻ മുന്നിൽ കാണും. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കണം. വാത്സല്യ സഹോദരിമാർ സഹോദരങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, അവിടെ വർക്ക് ഫീൽഡുകളിൽ പോകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ, യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു അത് തന്നെയാ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഞാനിതിന്റെ വലിയ എക്സ്പ്ലനേഷനിലേക്ക് പോകാൻ സമയമില്ല. എന്റെ മുമ്പില് സമുദ്രം ലോകത്തെ കാണിക്കുന്നു, തിരമാലകൾ ഇന്നത്തെ പ്രശ്നങ്ങളെ കാണിക്കുന്നു, പടക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കാണിക്കുന്നു. ആ നിലയിൽ നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇതെത്ര അനുവർത്തമായ ഒരു കാര്യമാണ്. ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകമാം സമുദ്രത്തിൽ നമ്മുടെ ജീവിതമാകുന്ന പടക് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള തിരമാലകൾ വന്ന് ആഞ്ഞടിക്കുമ്പോഴും, ഞാൻ ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ, നാലായാമത്തിൽ ഇറങ്ങി വരുന്ന കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. നാലാം യാമത്തിന്റെ പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. യഹൂദന്മാർ വൈകുന്നേരം 6 മുതൽ പിറ്റേ ദിവസം 6 വരെയുള്ള 12 മണിക്കൂറുകൾ 4 യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 6 മുതൽ 9 വരെ 1 യാമവും, 9 മുതൽ 12 വരെ 2 യാമവും, 12 മുതൽ 3 വരെ പ്രഭാതം 3 വരെ 3 യാമവും, 3 മുതൽ സ്തോത്രം 6 വരെയുള്ള യാമങ്ങൾ 4 യാമവുമാണ്. കർത്താവ് 4 യാമത്തിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥമാക്കിയിരിക്കുന്ന ഇതാണ്, 4 യാമം തിരകൾ ശക്തമായി അടിക്കുന്ന സമയമാണ്. 4 യാമം ശിഷ്യന്മാർ തുടഞ്ഞ് ശാരീരികമായി ക്ഷീണിക്കുന്ന അവസാനത്തെ മണിക്കൂറുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽകാലം ദൈവമക്കളെ, നീ തുഴഞ്ഞ് ക്ഷീണിച്ച് ഒരു 4 യാമത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഓ താങ്ക് യു ലോർഡ്. വ്യത്യസ്ത തിരമാലകൾ, പ്രതീക്ഷിക്കാത്ത തിരമാലകൾ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ക്രിസ്തീയ ജീവിതത്തിനെതിരെ ശക്തമായി അടിക്കുന്ന ഒരു 4 യാമമാണെങ്കിൽ, ഞാൻ ഇന്ന് പകൽകാലം ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, 4 യാമത്തിൽ നിന്റെ അടുക്കിലേക്ക് വന്ന് നിന്നെ രക്ഷിക്കുന്ന കർത്താവിനെ ഞാൻ ഇന്ന് പകൽകാലം പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 4 യാമത്തിൽ ഇവിടെ സംഭവിച്ചത്, 1, കാറ്റ് പ്രതികൂലമായി, 2, തിരകളാൽ വലഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ജെറി ബ്രദറാണ് പൗലോസിന്റെ 3 മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ പ്രതികൂലമായ കാറ്റും തുടർന്നുണ്ടായ അനുഭവങ്ങളും അന്ന് പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു അത് എല്ലാവരെയും ടച്ച് ചെയ്ത് കാണുമായിരിക്കും. പ്രതികൂലമായ കാറ്റുകളിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റിയില്ല. ഓ, ഇന്നത്തെ ലോകം ഒരു പ്രതികൂല കാറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ മഹാവ്യാധിയാൽ രാജ്യങ്ങൾ, ഭരണങ്ങൾ, ഗവൺമെന്റ്സ് ഒക്കെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രക്ഷിക്കാൻ ഒറ്റ വ്യക്തിക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അത് മലയിൽ കയറിപ്പോയ എന്റെ കർത്താവ് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാകുകയുള്ളൂ. ഞാൻ 4 യാമങ്ങളെ ക്രിസ്തീയ സഭയോടുള്ള ബന്ധത്തിൽ ചരിത്രപരമായി വ്യാഖ്യാനിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തീയ സഭ ഒരു 4 യാമത്തിന്റെ പ്രഭാത പുലരിയിൽ എത്തിയിരിക്കുക. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സ്വസ്ഥതയോടുകൂടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന്. പ്രൈസ് ഗോഡ്. വെളിപ്പാട് പുസ്തകത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ പ്രതിപാദിക്കുന്നുണ്ട്. ആ മൃഗം കയറി വരുമ്പോൾ ശക്തമേറിയ വെള്ളമിളക്കവും പ്രശ്നമൊക്കെ ഉണ്ടാകും. ഇനിയുള്ള കാലഘട്ടങ്ങൾ ദൈവത്തിന് സ്തോത്രം, ശക്തമേറിയ കാറ്റുകളുടെ ഈ നാളുകൾ, ഈ വൈറസിന്റെ കാറ്റാണെങ്കിൽ അത് കഴിയുമ്പോൾ എന്തോ കാറ്റാ വരാൻ പോകുന്നറിയത്തില്ല. പക്ഷേ ദൈവമക്കൾക്ക് ആശ്വസിക്കാൻ ഭാഗ്യമുണ്ട്. ഞാൻ ഒരു നാലായി ആപത്തിൽ ഒരു പ്രതികൂല കാറ്റിന്റെ മുൻപാകെ തിരമാലകളാൽ എന്റെ പടക് അലയുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്നവനല്ല എന്റെ കർത്താവ്, എന്നെ രക്ഷിപ്പാൻ വേണ്ടി കടലിന്റെ മേൽ നടന്നു വരുന്നവനാണ്. സൃഷ്ടിതാവിന് തിരമാല വിഷയമല്ല, സൃഷ്ടിതാവിന് കടൽ വിഷയമല്ല, ഓളങ്ങൾ വിഷയമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിന്റെ മുൻപാകെയുള്ള തിരമാലകളെ എന്റെ കർത്താവിന് പ്രശ്നമല്ല, അതിന്റെ മേൽ നടന്നു വന്ന സ്തോത്രം നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് പദ്ധതികളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽകാലം നമ്മുടെ കർത്താവിൽ നമുക്ക് ഉറക്കാം. ഒരു നാലായാവത്തിങ്കൽ ഇറങ്ങി വരുന്ന എന്റെ കർത്താവ്. അവിടെ വായിക്കുന്നത് രാത്രിയിലെ നാലായാമത്തിൽ കടൽമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നപ്പോൾ ഭൂതമാണെന്ന് പറഞ്ഞതിൽ വിളിച്ചു. നാലായാമത്തിന്റെ പ്രത്യേകതയാണ്, അതിന്റെ വിശുദ്ധീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ദൈവത്തിന് സ്തോത്രം. അപ്പോ കർത്താവ് പറഞ്ഞു, അവര് ഭ്രമിച്ചു ഭൂതമാണെന്ന് പറഞ്ഞു. ഉടനെ യേശു അവരോട് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് വാക്കുകളിലൂടെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി. അതിന് താഴോട്ടുള്ള വാക്യങ്ങളുണ്ട്, അത് വേറൊരു ചിന്തയാണ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ചിന്താഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പത്രോസ് അവിശ്വസിക്കുന്നു, നിന്റെ കര നീ വരാൻ പറയുന്നു. പത്രോസ് പെട്ടെന്ന് സ്റ്റെപ്പ് ചെയ്യുന്നു, വെള്ളത്തിൽ താഴുന്നു, കർത്താവ് കരം കൊടുക്കുന്നു. വേറൊരു ചിന്താഭാഗമാണ്. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവസഭ ഒരു നാലായാമത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു നാലായാമമാണോ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ചില പ്രത്യേക കാറ്റുകളാൽ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളാൽ, തിരമാലകളാൽ, പ്രൈസ് ഗോഡ്, നിന്റെ ജീവിതം ആടിയുലയുന്നു, നിന്റെ നൗക ആടിയുലയുന്നു എന്ന് തോന്നുന്നുണ്ടോ? വിഷമിക്കണ്ട, എന്റെ കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്നവനാ. ഈ തിരമാലകളിൽ മുങ്ങിക്കളയുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഈ തിരമാലകളിൽ നമ്മളെ നശിപ്പിക്കുവാൻ അവൻ ആഗ്രഹമില്ല. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച എന്റെ കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കല്ലാതെ, എന്റെ ഗുരുവിന്റെ വാക്കാതെ, എന്റെ രക്ഷകന്റെ വാക്കാ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിന്റെ ഭവനം ചില നാലായാമങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലേ? നിന്റെ ജീവിതം ഒരു നാലായാമത്തിലൂടെ കടന്നുപോയിട്ടില്ലേ? പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇളകിപ്പോകുമോ എന്ന് ചിന്തിച്ച നാളുകൾ, തകർന്നു പോകുമോ എന്ന് ചിന്തിച്ച നാളുകൾ. അതെ, അവൻ നാലായാമത്തിൽ ഇറങ്ങി വരുന്ന കർത്താവ്. ക്രിസ്തീയ സഭ അത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. ആകാശത്തിൽ കൂടി കടന്നുപോയ ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ പോയപോലെ ഞാൻ മടങ്ങി വരാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മടങ്ങി വരുവാൻ സമയമാണ്. തന്റെ സഭയെ ഇത്തരമാലകൾക്കുള്ളിൽ അകപ്പെടുത്തുന്നവനല്ല ദൈവത്തിന് സ്തോത്രം. അവൻ മടങ്ങി വരുവാൻ സമയമായി. ഈ ആത്മീയ ചിന്തകളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.